പ്രൈസ് ദ ലോർഡ്. ദൈവവചനം ആർത്തിയോടെ ഭക്ഷിക്കാവുന്നൊരു ഭാഗ്യമാണ്. രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെയിൽസിൽ ജീവിച്ചിരുന്ന ഒരൊൻപത് വയസ്സുകാരി പെൺകുട്ടി, അവളിൽ ഈ ആർത്തി ഉണ്ടായതുമൂലം, ദൈവവചനം പഠിക്കണമെന്നുള്ള ആഗ്രഹം അവളിൽ ഉണ്ടായതുമൂലം, 6 വർഷം അധ്വാനിച്ചു കിട്ടിയ തുക ശേഖരിച്ചു വെച്ച് 40 കിലോമീറ്റർ നടന്നിട്ടാണ് മേരി വെയിൽസ് എന്ന ഈ പെൺകുട്ടി ഒരു ബൈബിളിന്റെ ഉടമസ്ഥയായി മാറിയത്. ഇന്ന് വചന സുലഭമാണ് എല്ലാവിധത്തിലും എവിടെയും. പക്ഷേ ഇന്ന് വചനം ഹൃദിസ്ഥമാക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളവർ ദുർലഭമല്ലേ? കേൾക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള കഴിവ് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. അത് നഷ്ടപ്പെടുത്തുന്നതും നമ്മുടെ ഇരിപ്പ് പോലും വൃഥാവാക്കുന്നതും സാത്താനാണ്. വചനത്തിലെ കിളിവാതിൽ എന്ന പരമ്പരയിൽ അടുത്തതായി നാം ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 20:8 കിളിവാതിലിനെ പറ്റിയാണ്. Acts 20:8. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിലെ കൂടി വരവിൽ പൗലോസ് വചനം പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്തേതാണ് ഈ കിളിവാതിൽ. ഈ കിളിവാതിൽ ഇരിപ്പിടമാക്കിയ യൂത്തിക്കോസിന്റെ ഉറക്കമാണ് വചന കേൾവിക്കിടെ അവൻ വീഴുവാൻ കാരണമായത്. ജീവജാലങ്ങൾക്ക് ഉറക്കം അനിവാര്യമായ പ്രക്രിയയാണ്. ഉറക്കം പലർക്കും പല വിധത്തിലാണ്. മനസ്സിൽ സുരക്ഷിതത്വ ബോധമുള്ളവർ യഹോവയിൽ ആശ്രയിക്കുന്നവർ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങി, നീയല്ലോ യഹോവയെ ഞങ്ങളെ നിർഭയം വസിക്കുമാറാക്കിയത്. ആകുല ചിന്തകൾ ഉള്ളിൽ കൂട്ടിവെക്കുന്നവർക്ക് ഉറങ്ങുവാൻ കഴിയുകയില്ല. എന്നാൽ ചിലർ ഏത് പ്രതികൂലത്തിലും സുഖമായി ഉറങ്ങുവാൻ കഴിയുന്നവരാണ്. വചനത്തിൽ നിന്ന് തന്നെ ഈ ചിന്തകൾക്ക് ഉള്ള സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താം. തടവറയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി പടയാളികളുടെ നടുവിലായിരുന്നിട്ടും പത്രോസ് സുഖമായി ഉറങ്ങിയെന്ന് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാം. 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പത്രോസ് സുഖമായി ഉറങ്ങിയെന്ന് മനസ്സിലാക്കാം. ഹെരോദ രാജാവ് സഭയെ പീഡിപ്പിക്കുന്ന കാലമായിരുന്നു അത്. യാക്കോബിനെ കൊന്നവർ നാളെ തന്നെയും കൊല്ലുമെന്ന് പത്രോസിന് അറിയാമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 12:1-12 ഭാഗങ്ങൾ വായിച്ചാൽ അത് നമുക്ക് കാണാവുന്നതാണ്. Acts 12:1-12. എന്നിട്ടും പത്രോസ് ഉറങ്ങി. പത്രോസിന് നല്ല ഉറക്കം വന്നു. അതിന് കാരണം തനിക്ക് വേണ്ടി തന്റെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമെന്ന ഉറപ്പ് പത്രോസിനുണ്ടായിരുന്നു. കൂടാതെ ദൈവിക സാന്നിധ്യം തന്നോടൊപ്പം ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിനാലുമാണ്. അതുകൊണ്ടാണ് പട്ടാളക്കാരുടെ നടുവിലായിട്ട് പോലും, ബന്ധനസ്ഥനായിട്ടും അദ്ദേഹത്തിന് ഉറങ്ങുവാൻ കഴിഞ്ഞത്. സകലവും നഷ്ടപ്പെട്ടവനായി ഹാരാനിലെത്തിയതാണ് അടുത്തതായി യാക്കോബ്. കല്ല് തലയണയായി വെച്ച് ഉറങ്ങി. എല്ലാം നഷ്ടപ്പെട്ടവനായി വന്ന് കിടക്കുമ്പോൾ നിരാശനായി സങ്കടത്തോടെ ആയിരിക്കും, കരഞ്ഞുകൊണ്ടായിരിക്കും യാക്കോബ് അവിടെ കിടന്നത്. പക്ഷെ അവിടെ ഒരു ഉറക്കം ആവശ്യമായിരുന്നു. സ്വപ്നം കാണത്തക്കവണ്ണം സുഖമായി അവൻ ഉറങ്ങി. ആ സ്ഥലത്തെ ദൈവസാന്നിധ്യമാണ് അതിന് കാരണമായത്. സ്വർഗീയ ദർശനത്തിന് അപ്രകാരം ഒരു ഉറക്കം ആവശ്യമായിരുന്നു എന്ന് സ്വർഗത്തിനറിയാം. അതുകൊണ്ടാണ് ആ സുഖനിദ്ര അദ്ദേഹത്തിന് നൽകിയത്. 20:10-21 വാക്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥകൾ വരുമ്പോൾ നമ്മുടെ തലയണയെ കണ്ണുനീർ കൊണ്ട് കല്ലാക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ഭാഗ്യം നമുക്ക് ലഭിക്കുന്നു. അടുത്തതായി, യഹോവയുടെ വാക്ക് കേൾക്കാതെ പോയ അല്ലെങ്കിൽ ദൈവിക നിർദ്ദേശം അലക്ഷ്യമായി കണ്ട യോനായെ നമുക്ക് നോക്കാം. യോനായോട് നിനവയ്ക്ക് പോകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ നിനവയ്ക്ക് പകരം തർശിശിലേക്കുള്ള കപ്പലിൽ കയറി. യഹോവയുടെ നിർദ്ദേശം അലക്ഷ്യമാക്കി പോയവൻ ചരക്കുകളുടെ ഇടയിൽ കയറി കിടന്ന് സുഖമായി ഉറങ്ങി. എന്നാൽ ഇവന്റെ ഉറക്കം നിർത്തേണ്ടുന്നത് സ്വർഗത്തിന് ആവശ്യമാകയാൽ കടൽ പ്രക്ഷുബ്ധമായി. പക്ഷെ അവൻ അതൊരു വിഷയമല്ലാതെ ഉറങ്ങിയത്. പക്ഷെ യഹോവയ്ക്ക് അവന്റെ ഉറക്കത്തെ നിർത്തേണ്ടത് ആവശ്യമായിരുന്നു, അവസാനിപ്പിക്കേണ്ടത് ദൈവത്തിന്റെ ആവശ്യമായിരുന്നു. ഇപ്രകാരം ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധിക്കാതെ അനുസരിക്കാതെ ആരെങ്കിലും ഓടുന്നവരുണ്ടെങ്കിൽ, ഉറക്കത്തിൽ വീണുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ, ആ ഉറക്കം അപകടമാണ് എന്ന് മറന്നു പോകരുത്. ദൈവ വാക്കുകൾ അനുസരിക്കുകയാണ് എപ്പോഴും എല്ലാവർക്കും ഉചിതം. അപ്പോസ്തല പ്രവൃത്തി 20:7-12 ഭാഗത്തെ വിഷയമാണ് നാം ചിന്തിക്കുന്നത്. അവിടെ മറ്റൊരു അലക്ഷ്യഭാവത്തിന്റെ അനന്തരഫലമാണ് സംഭവിച്ചത്. ആരും ഒന്നും ചെയ്തിട്ടല്ല ആ കിളിവാതിൽ കൂടി യൂത്തിക്കോസ് താഴെ വീണത്. ആ കിളിവാതിൽ അവൻ അവന്റെ ഇരിപ്പിടമാക്കി മാറ്റി. അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിയതാണ് താഴെ വീണാൻ കാരണമായത്. ആത്മീയമായ ഒരു വലിയ പഠന വിഷയമാണ് ഈ കിളിവാതിൽ. കിളിവാതിൽ അഥവാ ജനൽ ഒരിക്കലും ഇരിപ്പിടമാക്കരുത്. ഗ്രിൽസ് ഇല്ലാത്ത ജനൽ അല്ലെങ്കിൽ ബാൽക്കണികൾ എല്ലാ അപകടകാരികളാണ് എന്ന് മറന്നു പോകരുത്. അശ്രദ്ധ, അലക്ഷ്യഭാവം ഇവ വൻ വീഴ്ചയ്ക്ക് കാരണമാകും. ഇതുപോലെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ സംരക്ഷണത്തിനായി ചില കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കാതെ അനുസരിക്കാതെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ ഇരുന്നാൽ നാമും അപകടത്തിലാകും. കെട്ടിടത്തിന്റെ അതിരാണ് ജനൽ അല്ലെങ്കിൽ കിളിവാതിൽ. അതിരിങ്കൽ പോയി ഇരിക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള ശ്രദ്ധയിലാകും. കിളിവാതിലിന്റെ അപകടം ഗ്രഹിക്കുക. അത് ഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നീ ഇരിക്കുന്ന മാളിക മുറിയിലെ ചടങ്ങ് എന്താണെന്ന് ശ്രദ്ധിക്കുക. അശ്രദ്ധയായിട്ട് ഇരിക്കേണ്ട ചടങ്ങല്ല അവിടെ നടന്നത്. ആ മുറിയിൽ ആവശ്യത്തിന് പ്രകാശവും ഉണ്ടായിരുന്നു. ഇത് രണ്ടും നാം ചിന്തിക്കേണ്ടതാണ്, അവിടെ നടന്ന ചടങ്ങും അവിടുത്തെ പ്രകാശവും. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം, അതായത് കർത്തൃ ദിവസം എന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയും. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അന്നത്തെ പ്രതികൂല സാഹചര്യത്തിൽ ഇടുങ്ങിയ തെരുവിലെ ബഹളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മുകളിലത്തെ നിലയിലെത്തിയ ജനം വചനധ്യാനവും പ്രാർത്ഥനയും അപ്പം നൂർക്കും നടത്തുവാൻ ഒരുങ്ങായിരുന്നു. പൗലോസ് വചനം പ്രസംഗിക്കുന്നു. പ്രസംഗിക്കുമ്പോൾ വേദഭാഗങ്ങൾ ജനത്തിന് പരിശോധിക്കുവാൻ തക്കവണ്ണം അന്നും ആ മുറിയിൽ നല്ല വെളിച്ചമുണ്ടായിരുന്നു. പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20:7-8 ശ്രദ്ധിച്ചാൽ അത് കാണാം. ഈ സാഹചര്യത്തിലാണ്, അപ്പൊ ശ്രദ്ധയോടെ ജനം പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വചനം അവിടെ പഠിപ്പിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ യൂത്തിക്കോസ് കിളിവാതിക്ക പോയിരുന്നു. ഈ അതിർത്തിയിൽ ഇരിക്കുന്നവരെ, ചഞ്ചല ചിത്തരെ, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള ചഞ്ചല ചിത്തരായിരിക്കുന്നവരെ ശ്രദ്ധിക്കുക അത്യാവശ്യമായ കാര്യമാണ്. മാതാപിതാക്കളെ, ഇടയന്മാരെ, നമ്മളെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങള് കിളിവാതുക്കൽ ഇരിപ്പിടമാക്കിയവരാണോ എങ്കിൽ അവരെ ശ്രദ്ധിക്കുക. ചഞ്ചല ചിത്തരായി കിളിവാതുക്കൽ ഇരിപ്പിടമാക്കിയാൽ അവർ പാപക്കുഴിയിൽ വീഴാനിടയാകും. അതിനാൽ അവരെ അതിൽ നിന്ന് മാറ്റി ദൈവസന്നിധിയിൽ ഇരിക്കുവാനും വചനം ശ്രദ്ധിക്കുവാനും പ്രേരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദിനംതോറുമുള്ള വചനധ്യാനവും പ്രാർത്ഥനയും ഒരു ദൈവ പൈതലിന്റെ വിജയത്തിന് ആവശ്യമാണെന്ന് തലമുറകൾ മനസ്സിലാക്കിയിരിക്കണം. മൂന്ന് വ്യക്തികളാണ് ദിനംതോറുമുള്ള വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും പ്രധാന മൂന്ന് വ്യക്തികൾ ഈ പ്രവൃത്തിയിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രധാനമായി ഒന്നാമത്തെ ആൾ പ്രാർത്ഥിക്കുന്നയാൾ, രണ്ടാമത് പ്രാർത്ഥന സ്വീകരിക്കുന്ന ദൈവം, മൂന്നാമത് ഇവയിൽ നിന്നെല്ലാം നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന സാത്താൻ. അവനിങ്ങനെ ഊടാടി നടക്കുക. യൂത്തിക്കോസ് ഈ സാത്താന്റെ പിടിയിലായി. എങ്കിലും ദൈവമക്കളുമായുള്ള സംസർഗം സാത്താന്റെ പിടിയിലായി മരണത്തിൽ അകപ്പെട്ടവനെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ സഹായിച്ചു. പൗലോസിനെ ദൈവം അതിനായി ഉപയോഗിച്ചു. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ ഈ ലോകത്തിൽ നമുക്കും വീഴ്ച സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ സങ്കീർത്തന 1:1 പറയുന്ന മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഈ അരുതുകൾ പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ജീവനും ചൈതന്യവും നൽകുന്ന ദൈവവചനം നമ്മുടെ ഉള്ളിൽ ശക്തിയാ പകരും. ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയുമായി നമ്മളെ മുമ്പോട്ട് നയിക്കും. നമ്മുടെ ലക്ഷ്യം അതാകട്ടെ. അലക്ഷ്യം നമ്മെ ഉറക്കുമ്പോൾ ലക്ഷ്യബോധം നമ്മെ ഉണർവുള്ളവാക്കും. അങ്ങനെ ഉണർവുള്ളവരായിത്തീർന്ന് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ, യൂത്തിക്കോസിനെ പോലെ കിളിവാതിൽ കൂടി വീഴുന്നവരാകാതിരിപ്പാൻ ദൈവം നിങ്ങളെ ലക്ഷ്യബോധമുള്ളവരാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.